നമസ്കാരം. ജ്യോതിർഗമയ എന്ന വേദിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ബന്ധങ്ങളുടെ ഊഷ്മളതയെക്കുറിച്ചാണ് നാം ഇപ്പോൾ ജ്യോതിർഗമയിൽ ചർച്ച ചെയ്യുന്നത്. നാല് ചുവരുകളെ വീട് എന്ന് പറയില്ല. അതിനുള്ളിലെ ബന്ധങ്ങൾ ഊഷ്മളമാകുമ്പോൾ മാത്രമേ അത് വീടായി മാറുന്നുള്ളൂ, ഇല്ലെങ്കിൽ അത് കെട്ടിടം മാത്രമാണ്. ഏഴു സ്വരങ്ങൾ അതാതിന്റെ സ്വരസ്ഥാനങ്ങളിൽ നിൽക്കുമ്പോഴും മറ്റ് സ്വരങ്ങളുമായി ചേരുമ്പോൾ സപ്തസ്വരങ്ങളും സംഗീതവും ഉണ്ടാകുന്നു. അതുപോലെ തന്നെ പരസ്പരം ചേരാനുള്ള കഴിവ് മനുഷ്യനെ ഉയർത്തുന്നു, ജീവിതം തന്നെ സംഗീതമായി മാറുന്നു. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതിനെ കുടുംബം എന്ന് പറയുന്നു. എന്നാൽ ഇന്ന് സംഗീതം അതിൻ്റെ ഊഷ്മളത, അതിൻ്റെ മാധുര്യം, അതിൻ്റെ രീതിയും താളവും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതാരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതിനുള്ള പരിഹാരം എന്താണ്? ബന്ധങ്ങളെ ഊഷ്മളമാക്കാൻ, കെട്ടുറപ്പുള്ളതാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഇതാണ് നമ്മൾ ജ്യോതിർഗമയിൽ ചർച്ച ചെയ്യുന്നത്. ബന്ധങ്ങളുടെ പുതിയൊരു വശത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ ഇന്ന് നമ്മോടൊപ്പം എന്നത്തെയും പോലെ രാജയോഗിനി ബ്രഹ്മകുമാരി ഷീബാബഹൻ ഉണ്ട്. സിസ്റ്റർ, ഇന്നത്തെ പരിപാടിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ബന്ധങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു വന്നു. ബന്ധങ്ങൾ എപ്പോഴും നമ്മളൊരു ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ, വീടുണ്ടാക്കുമ്പോൾ എത്ര ശ്രദ്ധയോടെയാണ് ഓരോരോ ഘട്ടങ്ങളും നിർമ്മിച്ചു വരുന്നത്. അതേപോലെ തന്നെ ബന്ധങ്ങളുടെ നിർമ്മാണം നടത്തേണ്ടതാണ് എന്ന് തോന്നുന്നു. ബന്ധങ്ങൾ നിർമ്മിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം?
ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു വീടുണ്ടാക്കുകയാണെങ്കിൽ ഇഷ്ടികകളെല്ലാം ഷെയ്പ്പാക്കാൻ നമ്മൾ നോക്കും. അതുപോലെ തന്നെ ഒരു ബന്ധം ഉണ്ടാക്കാൻ പോകുമ്പോൾ ഈ ബന്ധങ്ങളിലുള്ള ഓരോരുത്തരെക്കുറിച്ചും, സ്വയം അവനവനെക്കുറിച്ചും, ആരുമായിട്ട് നമ്മൾ ബന്ധം ഉണ്ടാക്കുന്നുണ്ടോ അവരെക്കുറിച്ചുള്ളതായിട്ടുള്ള പൂർണ്ണ നോളജ് നമുക്ക് ആവശ്യമാണ്. എല്ലാവർക്കും ഇല്ലാതെ പോകുന്നത് നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് അറിയാൻ വേണ്ടി 100% നോക്കിയിരിക്കും. പക്ഷേ നമ്മളെക്കുറിച്ചറിയാൻ നമ്മൾ ശ്രമിക്കാറില്ല. ഇപ്പം രണ്ട് കല്ലും രണ്ട് ഇഷ്ടിക ഒരുപോലെയാണെങ്കിൽ, എല്ലാ ഇഷ്ടികളും ഒരേ ഷേപ്പിലാണെങ്കിൽ നമുക്ക് നല്ലൊരു ചുമരുണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ബന്ധങ്ങളിൽ പങ്കെടുക്കുന്ന നമുക്കൊക്കെ തന്നെ അവരെല്ലാവരുടെയും ഗുണങ്ങളെ ചേർത്തുകൊണ്ട് ചൊത്തി ഒതുക്കി മിനുക്കിയ കല്ലുകളാണെങ്കിൽ നമുക്കൊരു നല്ല കെട്ടിടം ഉണ്ടാക്കാൻ പറ്റുള്ളൂ.
സിസ്റ്റർ, ലോകത്തിൽ ഇപ്പോൾ കല്ലുകളുടെ കാര്യം പറഞ്ഞു, ചെത്തി മിനുക്കിയ കല്ലുകൾ മാത്രമേ ചേർത്ത് വെക്കാൻ പറ്റൂ. പക്ഷേ വിവിധങ്ങളായ സ്വഭാവ സംസ്കാരങ്ങളെ നമ്മൾ എങ്ങനെ, അപ്പോൾ പല ഷേപ്പിലുള്ള കല്ലുകൾ പോലെ ആയിത്തീരും, ഇവിടെ എങ്ങനെ ചേർന്ന് ഒരു വീടുണ്ടാക്കാൻ പറ്റും?
ഈ ചെത്തി മിനുക്ക എന്നുള്ള പണി നമുക്കറിയണം. ചെത്തി മിനുക്കുക എന്നുള്ളതായിട്ടുള്ള പണിയാണ് റെസ്പെക്ട്. കാരണം ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യന്മാരും വരുമ്പോൾ അവരുടെ സ്പെഷ്യാലിറ്റീസിനോട് കൂടിയാണ് വന്നിരിക്കുന്നത്. കണ്ടിടത്തോളം ഒരുപോലുള്ള മനുഷ്യന്മാർ ഇല്ല, ഒരു ഗുണമെങ്കിലും ഇല്ലാത്ത മനുഷ്യനുമില്ല. പറയാറുണ്ട്, ഒരു ഭഗവാൻ ഒരു മനുഷ്യന് 100 തെറ്റുണ്ടെങ്കിലും ഒരു ഗുണമുണ്ടെങ്കിൽ ആ ഒരു ഗുണത്തെ കാണുന്ന പറയുന്നത്. മനുഷ്യന്മാര് 100 ഗുണമുള്ള ഒരാൾക്ക് ഒരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റിനെ കണ്ടെത്തുന്നവർ. ഇങ്ങനെ ഭഗവാനും മനുഷ്യനും തമ്മിൽ വ്യത്യാസം കേട്ടിട്ടുണ്ട്. നമ്മൾ തിരിച്ച് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് കൊണ്ടുവരണം. നമുക്ക് ഭഗവാൻ കാണും പോലെ എനിക്കൊരു ബന്ധം സ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ മറ്റുള്ളവരുടെ ഗുണങ്ങളെ കാണാനുള്ള കഴിവിനെ ആദ്യം വികസിപ്പിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എനിക്ക് മറ്റൊരാളിൽ ഗുണം കാണാൻ കഴിയണം എന്നുണ്ടെങ്കിൽ എന്നിൽ ഗുണമുണ്ടാവണം. എന്നിലില്ലാത്ത ഗുണം എനിക്ക് മറ്റൊരാൾ കാണാനാവില്ല. അപ്പൊ അതുകൊണ്ട് ഗുണം കാണണമെങ്കിൽ എന്ത് വേണം? എനിക്ക് മറ്റുള്ളവരുടെ റെസ്പെക്ട് വേണം. അതുകൊണ്ട് പറയും, നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങൾ, ശരിക്കും ബന്ധങ്ങളെ പറയുമ്പോൾ ചങ്ങല കോർത്തിണക്കും പോലെ കണ്ണികളാക്കി നമ്മൾ കോർക്കുകയാണെങ്കിൽ, ആ കണ്ണികളുടെ തമ്മിലുള്ള കണ്ണികൾ എന്തെന്ന് ചോദിച്ചാൽ അത് റെസ്പെക്റ്റാണ്. റെസ്പെക്ട് ഇല്ലാത്ത ഒരാളോടുള്ള എന്റെ ബന്ധം ഒരിക്കലും ഒരുപാട് കാലം നിലനിൽക്കാറില്ല. നമ്മുടെ ഈശ്വരി വിശ്വവിദ്യാലയത്തിന്റെ ഹെഡായിരുന്ന ദാദി പ്രകാശ്മണി, ദാദി ഇപ്പോഴില്ല, അപ്പൊ ദാദി എപ്പോഴും പറയാറുണ്ട്, ജീവിതത്തിൽ ജീവിക്കാൻ നിങ്ങൾക്ക് രണ്ടു മൂല്യം മതി, ലോകത്തിൽ എവിടെയും ജീവിക്കാം, ലവ് ആൻഡ് റെസ്പെക്ട്. കാരണം സ്നേഹവും ആദരവും ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഏത് സ്ഥലത്തും ബന്ധങ്ങൾ ചേർക്കാൻ പറ്റും. കാരണം സ്നേഹം എന്ന് പറയുന്നത് ഈ കണ്ണികൾ, രണ്ട് ചങ്ങലകൾ കൂടി രണ്ട് കണ്ണി മാത്രം കിടന്നാൽ അത് ഇരുമ്പിന്റെ കണ്ണിയാണെങ്കിൽ കൂടി ഒരസി 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 അത് ഒരസലിന്റെ ശബ്ദം കേൾക്കും. പക്ഷെ നമ്മൾ സാധാരണ വണ്ടികളൊക്കെ കാണാറുണ്ടല്ലോ, ഈ ബിയറിംഗ്, അതിന്റെ ചക്രം തിരുങ്ങാൻ വേണ്ടി ബിയറിംഗ്സിന്റെ ഇടയിലൊക്കെ ചക്രങ്ങൾ, ആ ബിയറിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന ഇരുമ്പ് കൊണ്ടാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഗ്രീസ് ഇടാറുണ്ട്. പക്ഷെ ആ ഗ്രീസ് ശുദ്ധമായ ഗ്രീസ് ആവണമെന്ന് മാത്രം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, കുറച്ചു ദൂരം വണ്ടി ഓടിയ ശേഷം അവിടെ ചക്രം സ്റ്റക്കാവും. പിന്നെ നമുക്ക് എന്തെങ്കിലും കുത്തിക്കളയാനുള്ള സാധനം ഉപയോഗിച്ചുകൊണ്ട് ഈ സ്റ്റക്കായ ഗ്രീസിനെ കുത്തിക്കളഞ്ഞ് പിന്നെ നല്ല കലർപ്പില്ലാത്ത ഗ്രീസ് ഇട്ടാൽ വണ്ടി സ്മൂത്ത് ആയിട്ട് ഓടും, അതിൽ അഴുക്ക് കലർന്ന ഗ്രീസ് ആവരുത്. അതുപോലെ ബന്ധങ്ങളിലെ ഗ്രീസാണ് സ്നേഹം. അപ്പൊ ആ സ്നേഹം എന്നൊരു ഗ്രീസ് ഇട്ടുകൊണ്ട് റെസ്പെക്ട് എന്ന കണ്ണികൾ കൊണ്ട് കൂട്ടിയണക്കിയാൽ തീർച്ചയായിട്ടും നല്ല ബന്ധങ്ങൾ നമുക്ക്
സ്ഥാപിക്കാം. ഇപ്പൊ സ്നേഹം, അഴുക്ക് പിടിച്ച സ്നേഹം അല്ലേ, എപ്പോഴാണ് ഈ സ്നേഹം അഴുക്ക് പിടിക്കുന്നത്?
നമ്മൾ നേരത്തെ ഒരിക്കൽ കണ്ടു എന്നാണ് സിസ്റ്റർ ഓർക്കുന്നത്. അതായത് സ്നേഹം സ്വന്തം ദേഹത്തിനോടാവുമ്പോൾ അത് ദുരഭിമാനമായിട്ട് മാറും. കാരണം ഒരു ബന്ധത്തിൽ ആലോചിച്ച് നോക്കി നോക്കിയാൽ, ഞാൻ വലിയവർ സുപ്പീരിയോറിറ്റി കോംപ്ലക്സോട് കൂടിയിട്ട് ഞാൻ പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും മറ്റൊരാളുടെ ഗുണം കാണാൻ കഴിയില്ല. അയാൾ എപ്പോഴും നോക്കുക, ഞാൻ വലുത് എന്നുള്ള എന്റെ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ട് അതീശത്വ ഭാവം കൊണ്ട് മറ്റുള്ളവന്റെ കുറവ് കണ്ടെത്തി അവനെ കുറച്ച് താഴ്ത്തി നിർത്താനുള്ള ശ്രമം നടത്തും. അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? അവിടെ വാംത്ത് ഇല്ലാതായിട്ട് മാറും. അതുപോലെ തന്നെ എന്റെ സ്നേഹം അറ്റാച്ച്മെന്റ് ആണെങ്കിൽ, സ്നേഹം മറ്റൊരാളുടെ ദേഹത്തിനോടാകുമ്പോൾ അതിന് അറ്റാച്ച്മെന്റ് എന്താ പറയുക, അറ്റാച്ച്മെന്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? എനിക്കിഷ്ടമുള്ളത് മാത്രമേ നിങ്ങൾ ചെയ്യാവൂ, എന്റെ അധികാരം നിങ്ങളുടെ മേലെ സ്ഥാപിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. മറ്റത് എന്റെ അധികാരത്തെ വെളിപ്പെടുത്താൻ വേണ്ടി ഞാൻ നിങ്ങളെ താഴ്ത്തി കാണാൻ ശ്രമിക്കുമെങ്കിൽ, ഇവിടെ ഞാൻ സ്വയം താന്നുകൊണ്ടാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ മേലെ എന്റെ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കും. അതും ഒരാൾക്ക് തീരെ സഹിക്കുന്നതല്ല. അവിടെയും വീർപ്പ് മുട്ടിക്കൊണ്ട് മറ്റൊരാൾ നമ്മുടെ അടുത്ത് വരാൻ ഭയപ്പെടുമെങ്കിൽ, അഹങ്കാരം വന്നൊരു മനുഷ്യന്റെ അടുത്ത് അടുത്തു പോകാൻ പോലും ആൾക്കാർ ഭയപ്പെടും. ഇതുപോലെ അതേസമയം ഈ ഒരു പൊസഷനാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ, അറ്റാച്ച്മെന്റ് ആണെങ്കിൽ, അതിന്റെ റിസൾട്ട് നിങ്ങളെ അടുത്ത് വരുന്ന ഒരു വീർപ്പ് മുട്ടാൻ തുടങ്ങും.
അപ്പൊ സിസ്റ്റർ, നമ്മൾ സാധാരണ പറയുന്ന പോലെ ഇവരെന്റെ ആളാണ്, ഇതും ഒരു തരം പൊസസീവ്നെസ്.
എന്റെ ആളാണെന്ന് പറയുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. കാരണം ഞാൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യിക്കും, ഇത് എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ ജ്യേഷ്ഠൻ, എന്റെ ഹസ്ബൻഡ് ഓർ എൻ മൈ ചൈൽഡ് ആൻഡ് മൈ ഫ്രണ്ട്സ് എന്നൊക്കെ പറയണമെങ്കിൽ എനിക്ക് എന്റെ മൈ എന്നുള്ള വാക്ക് ഉപയോഗിക്കാതെ പറ്റില്ല. പക്ഷേ ആ മൈ എന്ന് പറയുമ്പോൾ പോലും ഞാൻ മൈ റിലേറ്റഡ് ടു ദ ബോഡി ഓൺലി ആവരുത് എന്ന് മാത്രം. സംഭവിക്കുക എങ്ങനെയാണ്,
അല്ലെങ്കിൽ ഞാൻ എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഒത്തു നിൽക്കുന്നവർ മാത്രം
എന്റെ റിലേഷൻ
നോക്കും.
അതും ഒരിക്കലും എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് എന്നും നിൽക്കാൻ ഒരാളെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു പോകും, എപ്പോഴും പൊട്ടലും ചേറ്റലും ഉണ്ടായിക്കോട്ടെ.
പക്ഷെ കുടുംബങ്ങളിലെ പലപ്പോഴും അങ്ങനെ ഒരു മനോഭാവം കാണുന്നുണ്ടല്ലേ സമൂഹത്തിൽ പൊതുവെ, എന്റെ ഭാഗത്തേക്ക് ചേർത്ത് നിർത്താൻ, അല്ലെങ്കിൽ ഇവരെന്റെ ഇതുമായിട്ട് ചേരുന്നവരല്ല, അവര് മാറി നിൽക്കട്ടെ. അപ്പൊ അവിടെ ഒരു ഒരു പ്രശ്നം ഇങ്ങനെയാണ് തോന്നുന്നത്, പല പ്രശ്നങ്ങളും രൂപപ്പെടുന്നു.
തീർച്ചയായിട്ടും മാറ്റി നിർത്തുന്നുണ്ട് എങ്കിൽ അവർ നിങ്ങളൊന്ന് അന്യരായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അന്യന്മാരെന്നും നിങ്ങളുടെ കുറ്റം കണ്ടെത്താൻ നോക്കിക്കൊണ്ടിരിക്കും.
കാരണം
നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ, ഞാൻ ഒരാളെ കറക്ഷൻ പറയുന്നുണ്ടെങ്കിൽ, ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കമന്റ് എന്റെ നേരെ വരുമല്ലോ. അപ്പൊ എനിക്കതിന് ഞാൻ ഇന്ന് ഞാൻ അവരെ മോശക്കാരെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും നാളെ അവർ എന്റെ നേരെ അയക്കുന്ന അസ്ത്രം സ്വീകരിക്കാൻ ഞാൻ തയ്യാറാവണം. കാരണം ഞാൻ കൊടുത്തത് അതാണ്.
പക്ഷെ എന്തുകൊണ്ട് എനിക്ക് അവർ മോശക്കാരാണെന്ന് തോന്നുന്നു? കാരണം ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ അവർ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല അവർ പെരുമാറുന്നത്.
എന്റെ ഇഷ്ടം എന്നൊന്ന് സ്ഥാപിക്കുന്നത് കൊണ്ടല്ലേ ഇവിടെ പ്രോബ്ലം. പറഞ്ഞ വാക്ക് നോക്കി, എന്റെ ഇഷ്ടത്തിന് അവർ നിൽക്കാത്തത് കൊണ്ട്, മീൻസ് എന്റെ ഇഷ്ടത്തിന് നിൽക്കാന്ന് വെച്ചാൽ എന്താർത്ഥം, ഞാൻ സ്നേഹത്തിന്റെ കറക്റ്റഡ് ഫോം അവർ അപ്ലൈ ചെയ്യാൻ നോക്കുന്നു.
ഇവിടെയാണ് സ്നേഹം അഴുക്ക്
അഴുക്ക് കളഞ്ഞ സ്നേഹമാവുന്നത്.
സിസ്റ്റർ ആദരവിന്റെ കാര്യം പറഞ്ഞു, ആരെയാണ് ആദരിക്കേണ്ടത്?
എല്ലാവരെയും, കൊച്ചു കുഞ്ഞു മുതൽ എല്ലാവരെയും. എന്തിനേറെ പറയണേ, ഈ പ്രകൃതിയിലെ തത്വങ്ങൾ അടക്കം, ഈ വായുവിനെ അടക്കം, നമ്മൾ ഈ ശ്വസിക്കുന്ന വായു ഉണ്ടല്ലോ, ഇതില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ തന്നെ പറ്റും. ഈ വായുവിനെ നമ്മൾ ആദരിച്ചേ പറ്റൂ. ഒരു മിനിറ്റ് അതില്ലാതെ പോയാൽ നമ്മൾ ശ്വാസം മുട്ടിപ്പോവും. വിത്ത് റെസ്പെക്ട്, എങ്ങനെ ഞാൻ വായുവിനുള്ള റെസ്പെക്ട് ഞാൻ പ്രകടമാക്കുന്നത്, ഇതിനെ മലിനീകരിക്കാതിരിക്കാൻ നോക്കണം. ഈ ജലമില്ലെങ്കിൽ എനിക്ക് കുടിക്കാനാകുമായിരുന്നു, അതുകൊണ്ട് എനിക്ക് അതിനോട് റെസ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ, അതിനെ ഞാൻ മലിനീകരിക്കാതെ. എനിക്ക് ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കാൻ, എത്ര നിറയുണ്ടെങ്കിലും ഞാൻ അനാവശ്യമായിട്ട് നശിപ്പിക്കാനുള്ള റൈറ്റ് എനിക്കില്ല. എന്റെ ആവശ്യത്തിന് യൂസ് ചെയ്യാനുള്ളത് എനിക്കുള്ളൂ. ഏതൊരു വസ്തു എടുക്കുകയാണെങ്കിലും 10 എണ്ണം എന്റെ അടുത്ത് സാധനം ഉണ്ടെന്ന് കരുതിയിട്ട് അതിനെ വേണ്ടാത്ത രീതിയിൽ ഉപയോഗിക്കുന്ന ഒരാളത്ത് ഒരിക്കലും നിൽക്കാറില്ല. അത് അതൊരു എനർജിയാണ്, അത് എവിടേക്കെങ്കിലും നീങ്ങിപ്പോയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് സാധനത്തിനോട് റെസ്പെക്ട് കൊടുത്തേ പറ്റൂ. പിന്നെ മനുഷ്യരുടെ കാര്യം പറയാനുണ്ടോ, ഒരു കൊച്ചു കുഞ്ഞിനോടാണെങ്കിലും അവന്റെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമ്മുടെ ഒരു അനുഭവമാണ് ഒരിക്കൽ, ഒരു കൊച്ചുകുട്ടി വന്നിട്ട് ബാബയുടെ മെഡിറ്റേഷൻ റൂമിലുള്ള ബാബേന്റെ ഒരു മാലയുണ്ട്. അപ്പൊ ആ മാല വാടിയിരിക്കുന്നത് കണ്ടപ്പോ, സിസ്റ്ററെ മാല വാടിയിട്ട് ബാബേന്റെ മോളിൽ ഉണ്ടാവാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. കുട്ടി ഒരു സംസാരിച്ച് വന്നതാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കായി നോക്കി, ആ കൊച്ചു കുഞ്ഞ് 3 വയസ്സായിട്ടേ ഉള്ളൂ കുട്ടിക്ക്. പക്ഷെ ആ 3 വയസ്സായിട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനെ ഒരിക്കലും നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല. അവൾ പറയുന്നത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്, ദെൻ വി ഹാവ് ടു ആക്സെപ്റ്റ് ഇറ്റ്. അതുകൊണ്ട് കൊച്ചു കുട്ടിയാണെങ്കിലും വലിയവരാണെങ്കിലും ശരിയായ കാര്യം പറഞ്ഞാൽ അതിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇനി അത് മാത്രമാണോ റെസ്പെക്ട്? അതുമല്ല. കാരണം ആ കുട്ടിക്ക് ഞാൻ സ്നേഹം കൊടുക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് വേണ്ട സമയത്ത് വേണ്ട കാര്യം വേണ്ട രീതിയിൽ കൊടുക്കാൻ കഴിയുന്നത് റെസ്പെക്റ്റ് ആണ്. നമ്മൾ പറയാതെ എനിക്ക് എന്റെ സ്നേഹം സ്നേഹം പ്രകടിപ്പിക്കുന്നത് വിത്ത് റെസ്പെക്ട് ആണ്, അല്ലായെങ്കിൽ ഞാൻ എനിക്ക് തോന്നുമ്പോൾ കൊടുക്കുന്നു. രണ്ടു വിധത്തിൽ കാണാറില്ലേ നമ്മൾ, കുട്ടികൾക്ക് വേണ്ട കാര്യം വേണ്ടപ്പോ കൊടുക്കുന്ന അച്ഛനമ്മമാരെയും കാണാം, മറ്റൊന്ന് അവർക്ക് ഇഷ്ടമുള്ളപ്പോ കുട്ടി കൊടുക്കുന്ന അച്ഛനമ്മമാരെയും കാണാം.
സിസ്റ്റർ ഇവിടെ ഈ ആദരവിന്റെ കാര്യം പറഞ്ഞു, എല്ലാവരെയും ബഹുമാനിക്കണം.
തീർച്ചയായിട്ടും
നല്ല മനോഹരമായ ഒരു ഒരു കൺസെപ്റ്റാണ് തീർച്ചയായിട്ടും. പക്ഷേ പ്രായോഗികമായിട്ട് എല്ലാവരെയും ബഹുമാനിക്കുക, നമ്മൾ പൊതുവെ ഇവർ ബഹുമാനിക്കാൻ കൊള്ളുന്നവരാണ്, ഇവർ ബഹുമാനിക്കാൻ കൊള്ളാത്തവരാണ്, ഈ വേർതിരിവ് സാധാരണയായിട്ട് വരുന്നില്ലേ?
പ്രത്യേകിച്ച്
മോശമായ കാര്യങ്ങൾ ചെയ്യുന്നവർ, തീർച്ചയായിട്ടും അത് ഇല്ലാന്ന് പറയാനും പറ്റില്ല, മോശമായ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്, അവരെ ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ
ഞാൻ രണ്ട് വിധത്തില്, ഇപ്പൊ ഒരാള് തെറ്റ് ചെയ്യുന്ന ഒരു കള്ളനാന്ന് വിചാരിക്കും, ആ കള്ളനെ ഞാൻ എങ്ങനെ ആദരിക്കും? അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണല്ലോ. പക്ഷേ ഈ കള്ളന് എന്റെ അടുത്തേക്ക് എത്താൻ പറ്റാത്ത രീതിയിൽ ഞാൻ എന്നെ സെക്യൂർ ആക്കി വെക്കുന്നത് ആ കള്ളനോട് ഞാൻ ചെയ്യുന്ന റെസ്പെക്ട് ആണ്. കാരണം ഇരു വിധത്തില് അവൻ എന്നെ ആക്രമിക്കപ്പെടാനും ഞാൻ ആക്രമത്തിനിരയാകാനും അവൻ പണിഷ്മെന്റ് അനുഭവിക്കാനുമുള്ള ഒരു ചാൻസ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ റെസ്പെക്ട് കൊടുത്തിരിക്കുന്നു. അതൊരു റെസ്പെക്ട് ആണ്. സെൽഫ് റെസ്പെക്ട് എന്നൊരു സാധനമുള്ളവർക്ക് അവരുടെ കർമ്മത്തിലൂടെ എല്ലാവരോടുള്ള ആദരവ് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിരിക്കും. നമ്മളവിടെ നമ്മളെ കെയർ ചെയ്തിട്ടേ ഉള്ളൂ. പറയുമ്പോ എന്താ ചെയ്താൽ
അവിടെ ഇപ്പൊ ഈ കള്ളന്റെ അല്ലെങ്കിൽ വളരെ മോശമായ കാര്യം ചെയ്യുന്നവരുടെയും അത് എല്ലാവരും ഈ പറഞ്ഞ പോലെ ഒരു പെർസ്പെക്ടീവ്, അവരും എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം.
പിന്നെ ഒരാള് മറ്റൊരാളെ ഒരു ബലാത്സംഗം ചെയ്യുന്ന ഒരു കർമ്മ എന്ന് വിചാരിച്ചോളൂ, അവിടെ എനിക്ക് എന്റെ റെസ്പെക്ട് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. ഏത് രീതിയിൽ ഞാൻ റെസ്പെക്ട് ചെയ്യണം, ഏത് രീതിയിൽ എന്റെ റെസ്പെക്ട് ഞാൻ എക്സ്പ്രസ് ചെയ്യണം, അത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ആ ഒരു തെറ്റ് ചെയ്യാൻ പോകുന്ന ഒരാളെ തെറ്റിൽ നിന്ന് മാറ്റി നിർത്തുന്നതാണ് എനിക്ക് അവനുള്ള റെസ്പെക്ട്.
പക്ഷേ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള വളരെ മോശമായ സംഭവങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരം കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഇപ്പോ നമ്മൾ കേരളം മുഴുവൻ കേട്ടിട്ടുള്ള കാര്യം, ട്രെയിനിൽ നിന്ന് ഒരു ഒരു പെൺകുട്ടിയെ ഇപ്പോൾ അദ്ദേഹത്തിനെ തൂക്കുമരത്തിലേറ്റാൻ വിധിച്ചിരിക്കുകയാണിപ്പോൾ, ഇത്തരം വളരെ പ്രാക്ടിക്കലായ സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ളവരോട് നമ്മുടെ സമീപനം എന്തായിരിക്കും?
നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കിയാൽ മതി. ഞാനിപ്പോ ഒരാളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ഉദാഹരണം പറയുക, നമ്മുടെ കൈമൊരു എന്തൊരു മുഴയുണ്ടായിരുന്നു ചോദിക്കും, ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവുകയാണ്. ഡോക്ടർ എന്തേ പറയാൻ പറ്റുള്ളൂ, സിസ്റ്ററൊക്കെ ഹാരല്ലേ, നമുക്ക് അതൊന്ന് ചെറിയൊരു സർജറി അത് ഒഴിവാക്കാം. ആ മൊമെന്റിൽ പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം പെയിനാണ് അല്ലേ? പക്ഷെ ഡോക്ടർ ആ പേഷ്യനോട് കാണിക്കുന്ന റെസ്പെക്ട് ആ മുഴ എടുത്ത് കളഞ്ഞുകൊണ്ടാണോ, അതോ ഞാനത് കീറിക്കളഞ്ഞാൽ നിങ്ങൾക്ക് വേദനിക്കില്ല അതുകൊണ്ട് സാരല്ലേ കൊണ്ടുപോയിക്കോളെന്ന് പറയുന്നതാണ്, ഏതാ റെസ്പെക്ട്?
അവിടെ ഓപ്പറേഷൻ
ചെയ്തിരിക്കണം. അതുപോലെ തെറ്റ് ചെയ്യുന്ന ഒരാളോട് ഞാൻ കാണിക്കുന്ന റെസ്പെക്ട് ഏത് വിധത്തിലാണ്? അവർക്ക് അവർ അർഹിക്കുന്ന രീതിയിലുള്ളതായിരിക്കുന്ന പണിഷ്മെന്റ് കൊടുത്ത് ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് അത് റെസ്പെക്ട് തന്നെയല്ലേ? നമ്മൾ ഏത് രീതിയിൽ ആരെടുത്ത് എങ്ങനെ റെസ്പെക്ട് കാണിക്കണം അത് നമ്മൾ മനസ്സിലാക്കണമെന്ന് മാത്രം. റെസ്പെക്ട് മീൻസ് നിങ്ങൾ വലിയവരെന്ന് എല്ലാവരോടും പറയുന്നതല്ല റെസ്പെക്ട്. എനിക്ക് ഏത് രീതിയിൽ ആരെടുത്ത് പെരുമാറണോ ആ രീതിയിൽ പെരുമാറാനുള്ള കഴിവ്, അതിനെയാണ് യഥാർത്ഥ റെസ്പെക്ട് എന്ന് പറയുന്നത്. കാരണം അല്ലെങ്കിൽ കുട്ടിയുടെ അടുത്ത് അമ്മ എങ്ങനെ വേറെ രീതിയിൽ റെസ്പെക്ട് കാണിക്കുന്നു? വിത്ത് ലവ്, ആ ലവ് വേണ്ട സമയത്ത് വേണ്ട കൊടുത്ത റെസ്പെക്ടായി. എന്റെ ഹസ്ബൻഡിനോട് ഞാൻ റെസ്പെക്ട് ആണെങ്കിൽ കുട്ടിയുടെ അടുത്ത് കാണിക്കുന്ന പോലെ കാണിക്കാൻ പറ്റുമോ? എന്റെ വൈഫിനോട് എനിക്ക് കുട്ടിയുടെ പെരുമാറുന്ന പോലെ പെരുമാറാൻ പറ്റുമോ? ആ സമയത്ത് വൈഫിനോട് കാണിക്കുന്ന റെസ്പെക്ടിന്റെ രീതി ഉണ്ടല്ലോ, ആ രീതിയിൽ പെരുമാറിയിരിക്കണം. എന്റെ അച്ഛനോടത്താണെങ്കിൽ ആ രീതിയിൽ ഞാൻ പെരുമാറിയിരിക്കണം. അപ്പൊ ആ റെസ്പെക്ടിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ രീതിയിൽ അതിനെ ആഴത്തിൽ നമ്മൾ ഉൾക്കൊണ്ടിരിക്കണം എന്ന് മാത്രം. അത്തരത്തിൽ നമ്മൾ പെരുമാറുന്ന സമയത്ത് അതാണ് റെസ്പെക്ട്. ഒരു കുട്ടി വേണ്ടാത്തൊരു കാര്യം ചെയ്യുമ്പോൾ അമ്മ ഒരു അടി കൊടുക്കാറുണ്ട്, കുട്ടിയോട് അമ്മയ്ക്ക് റെസ്പെക്ട് ഇല്ലാണ്ടായി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ആ അടി കൊടുത്ത വേദനയിലൂടെ കുട്ടി നാളെ തെറ്റ് ചെയ്യാത്തവനായി മാറണമെങ്കിൽ ഇന്ന് അമ്മ അവനെ കൊടുക്കുന്ന റെസ്പെക്ട് ആണത്, എന്നാൽ മാത്രമേ അവനെ തിരുത്താനാവുള്ളൂ അമ്മയ്ക്ക്. അപ്പൊ ആ ഒരു പെയിനിലൂടെ അമ്മ കുട്ടിയെ റെസ്പെക്ട് ചെയ്തിരിക്കുകയാണ്.
ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഈ ശിക്ഷിച്ച് അവൻ നേരാക്കിയെടുക്കുന്ന ഒരു ഒരു സമ്പ്രദായം, പണ്ടൊക്കെ അത് പേടിപ്പിച്ച് നേരാക്കിയെടുക്കുന്ന ഡിറ്ററന്റ് ഓഫ് ഫിയർ എന്നൊക്കെ പറഞ്ഞിരുന്നു, ഇങ്ങനെ ചെയ്താൽ ഇത് സംഭവിക്കും, അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് ഭൂതം വരും പിടിക്കും എന്നൊക്കെ കുട്ടിയോട് പറയുന്നത് ഈ പേടിപ്പിച്ച് മാറ്റി നിർത്താൻ. പക്ഷെ പിന്നീടുള്ള ഈ ഈ ദേഹോപദ്രവത്തിലേക്ക് അത് വളരുന്നത് യഥാർത്ഥത്തിൽ ആശ്വാസമായ ഒന്നാണ്.
ഈ ഭയം എന്ന് പറയുന്ന സാധനം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു മെന്റൽ പിക്ചറായി നമ്മൾ ഡെവലപ്പ് ചെയ്യപ്പെടുകയാണ്. സപ്പോസ് ഒരു ഭൂതം വരുന്ന കുട്ടിയുടെ അടുത്ത് പറയുമ്പോൾ ഭൂതം എന്ന സാധനത്തെ കുറിച്ച് ഒരു പിക്ചർ അവൻ എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യാം? ഹൈലി നെഗറ്റീവ്. ഒരുപക്ഷെ കയ്യിൽ നീണ്ട നഖങ്ങൾ, മറ്റുള്ളവരെ മാന്തി പൊളിക്കുന്നവൻ, അല്ലെങ്കിൽ കടിച്ചു കീറുന്നവൻ, അല്ലെങ്കിൽ അടിച്ചു ഉപദ്രവിക്കുന്നവൻ. അപ്പൊ ഞാൻ പലതവണ എന്റെ കുട്ടിയുടെ അടുത്ത് ഭൂതം വരും മോനെ ഭൂതം വരും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഞാൻ അവന്റെ മൈൻഡിന്റെ ഉള്ളിലേക്ക് ഒരു നെഗറ്റീവ് പിക്ചർ മെന്റൽ ഇമേജ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മെന്റൽ ഇമേജ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? തന്നെത്താൻ അവന്റെ മനസ്സിന്റെ ഉള്ളിൽ പ്രിന്റഡ് ആകുന്ന സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഉള്ളിൽ ഉറച്ചു പോകുന്ന ഒരു നെഗറ്റീവ് മെന്റൽ ഇമേജ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. സമയം വരുമ്പോൾ അസോസിയേറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ അസോസിയേറ്റ് മെമ്മറി ഉണ്ടല്ലോ. മീൻസ് ഞാനിപ്പോൾ എൻ്റെ ഒരു പണ്ടത്തെ ഒരു ആളെ കാണുന്ന സമയത്ത് ഇവരെനിക്ക് എവിടെയോ കണ്ടുപരിചയമുണ്ട് തോന്നുന്നു. പിന്നെ നമ്മൾ ആലോചിച്ചു, ഓ ഇതെനിക്ക് അവരെ പോലെ ഇവരായിട്ടാണ്. മീൻസ് അസോസിയേറ്റ് ചെയ്യണം മെമ്മറി. മീൻസ് അതുപോലെ തന്നെ എനിക്ക് എന്നെ ഭയപ്പെടുത്തുന്ന അനിഷ്ടം വരുന്നൊരു കാര്യം വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കൂടെ അസോസിയേഷൻ വർക്ക് ചെയ്യുന്ന എവിടേക്കായിരിക്കും, സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ആ കൊടുത്ത ഭൂതത്തിന്റെ ചിത്രം ഈ അനിഷ്ടവും തമ്മിൽ അവൻ ലിങ്ക് ചെയ്യിക്കും. അതിന്റെ റിസൾട്ട് എന്ത് സംഭവിച്ചു പോകും? ആ ഭൂതത്തിനുള്ളിൽ എന്തൊക്കെ നെഗറ്റിവിറ്റി ഉണ്ടോ അത് അവൻ്റെ ഉള്ളിൽ ആക്റ്റീവാകും. അവന്റെ ഉള്ളിലെ ഭീകരത ഉണർന്നു വരുന്നു. അപ്പൊ അവൻ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവനാണ്. അപ്പൊ ഭൂതം എങ്ങനെ കീഴ്പ്പെടുത്തു എന്നെ? അടിച്ചോ ഇടിച്ചോ ഉപദ്രവിച്ചോ അവന്റെ ഉള്ളിലെ അക്രമാസക്തി ഉണർന്നു.
എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മള് വളരെ പ്രസിദ്ധമായ അല്ലെങ്കിൽ കുപ്രസിദ്ധമായ ഉദാഹരണം എനിക്ക് തോന്നുന്നു ഹിറ്റ്ലർ. ഹിറ്റ്ലർ തന്റെ ചെറുപ്പത്തിലെ കഥ വിവരിക്കുമ്പോൾ നമുക്ക് ഈ വ്യക്തിയോടുള്ള ദേഷ്യം വെറുപ്പ് ഒരു പരിധിവരെ ഇല്ലാതാവുന്നുണ്ട്. കാരണം വളരെ ദുഷ്ടനായ ഒരു അച്ഛന്റെ എല്ലാ ആക്രമണവും ഏറ്റുവാങ്ങിക്കൊണ്ട് വളർന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ ശിക്ഷിക്കുന്ന രീതി, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ശരീരത്തെ ഉപദ്രവിച്ചുകൊണ്ട് ശിക്ഷിക്കുക, ഇത് എത്രത്തോളം ഫലപ്രദമാണ്? ഇത് ബന്ധങ്ങളിൽ വലിയ വിള്ളൽ പിന്നീട് ഉണ്ടാക്കുന്നില്ലേ?
അത് ഉണ്ടാക്കും തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ കുട്ടിയെ അടിച്ച് അമ്മ വേദനിപ്പിച്ചു, അത് അവൻ നന്മയിലേക്ക് എന്ന് പറയുന്നു. പക്ഷെ നമ്മൾ ഇന്നത്തെ നോർമൽ റുട്ടീൻ്റെ ഒരു കേസ് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ അടിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് വേറൊരു രീതിയുണ്ട്. കാരണം കുട്ടീനെ കാര്യത്തിൽ ബോധവൽക്കരിക്കുക എന്നുള്ളത് ചില സന്ദർഭങ്ങളിൽ, കാരണം അമ്മമാർ സ്വയം അത്തരം അവസ്ഥയിൽ എത്തുമ്പോൾ മാത്രമേ അമ്മയ്ക്ക് അങ്ങനെ ഒരു കാര്യം അപ്രോച്ച് എടുക്കാൻ കഴിയുള്ളൂ. അതല്ലാത്തത് കൊണ്ട് അമ്മമാർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് പെട്ടെന്ന് അടിക്കുക എന്നുള്ളത്. കാരണം അവർക്ക് അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കുട്ടിക്കുണ്ടാവുന്ന ആപത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ആക്ടിവിറ്റിയായിട്ട് ചെയ്യണമെന്ന് മാത്രം. പക്ഷെ ആക്ച്വൽ മെത്തേഡ് അതല്ല. ആക്ച്വൽ മെത്തേഡ് കുട്ടിയെ ഏതൊക്കെ രീതികളിൽ തെറ്റ് കാണുന്ന സന്ദർഭത്തിൽ അവനെ സ്നേഹത്തോടുകൂടി അവന്റെ മൈൻഡിനെ അതൊന്ന് മാറ്റി മറയ്ക്കാൻ വേണ്ടി ഏതാണോ ദ ബെസ്റ്റ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് അവന് കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റ്, അല്ലെങ്കിൽ അവന്റെ മെന്റൽ ഹാപ്പിനെസ്, അല്ലെങ്കിൽ അവന്റെ വാംത്ത്, കെയറിംഗ്, സ്നേഹം, ഇങ്ങനെയുള്ള ഏതാണോ ഓരോ കുട്ടിയുടെയും പൾസ് ഓരോ വിധത്തിലായിരിക്കും. ചില കുട്ടികൾക്ക് അവന്റെ ഹാർട്ടിൽ തട്ടുന്ന ഒരു സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഏത് തെറ്റുന്ന പിന്മാറും. ചില കുട്ടികൾക്ക് അവർക്കൊരു ഗിഫ്റ്റ് കിട്ടണം, എന്നാൽ അവർ അത് തെറ്റുന്ന പിന്മാറും. അങ്ങനെ അവന് ആവശ്യമായതെന്തോ അതിനെ മനസ്സിലാക്കിയിട്ട് ആ സാധനത്തിലൂടെയാണ് അവനെ ആ ഒരു തെറ്റിൽ നിന്ന് പിന്തിരിക്കുന്നത്.
എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പൊ അച്ഛനമ്മമാര് കുട്ടികൾ എന്നുള്ള ബന്ധത്തെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പോ സിസ്റ്റർ ഇത്രയും പറഞ്ഞപ്പോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. കാരണം ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നത്, ഇപ്പൊ വിദേശത്തൊക്കെ കേട്ടിട്ടുണ്ട് അവര് വിവാഹത്തിന് മുമ്പ് തന്നെ കൗൺസിലിംഗ് ആരംഭിക്കും. എങ്ങനെ നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടി അതിനൊരു ഒരു അവബോധം വരേണ്ടിയിരിക്കുന്നു.
കുറച്ചു കാലം മുന്നുവരെ ഇതൊക്കെ ഒരു ഓട്ടോമാറ്റിക് കൗൺസിലിംഗ് ആയി നടക്കുമായിരുന്നു. കാരണം ഒരു വീടിൻ്റെ ഉള്ളിൽ രണ്ടോ മൂന്നോ ഫാമിലികളൊക്കെ ഒന്നിച്ച് ജീവിക്കുമ്പോൾ തന്നെത്താൻ തന്നെ, ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള പെൺകുട്ടി ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്, അവൾക്ക് അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല, അവൾ കുട്ടിയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുകയാണെങ്കിൽ വലിയവരും മുതിർന്നവരാ കുടുംബത്തിലുള്ള മുത്തശ്ശിയോ മുത്തശ്ശനോ അല്ലെങ്കിൽ മറ്റുള്ളവരോ പറയും, മോളെ നീ ഇങ്ങനെ ചെയ്യേണ്ട എന്ന് പറയുന്ന ഒരു കൗൺസിലിംഗ് സിസ്റ്റം ഫാമിലി ഉള്ളിൽ തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതൊന്നും ആവശ്യമായിരുന്നില്ല. ഇപ്പോഴത്തെ അണുകുടുംബങ്ങൾക്ക് ഇത് ആവശ്യമാണെന്നെങ്കിൽ പലപ്പോഴും തോന്നാറുണ്ട്. കാരണം നിങ്ങൾ അണുകുടുംബങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഇവർ ചെയ്യുന്ന തെറ്റുകൾ, ഇവർ തമ്മിലുണ്ടാവുന്നതായിട്ടുള്ള പരസ്പരം ഉണ്ടാവുന്ന കോൺഫ്ലിക്ട്സ്, ആ സംഘർഷം കൊണ്ട് ഇവരുടെ സംസ്കാരത്തിൽ ഉണ്ടാവുന്ന പ്രഭാവം, ഇതൊക്കെ കുട്ടികളെ എങ്ങനെ ബാധിക്കുമെന്നോ അല്ലെങ്കിൽ കുട്ടിയോട് ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നോ, ഇതിനെക്കുറിച്ചൊന്നും തെറ്റായി പെരുമാറുമ്പോൾ അതിനെ ശരിയായി ഉപദേശിക്കാനുള്ള ഒരാള് വേറൊരാൾ കാണാൻ ആ വീടിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് കുട്ടികൾ പലപ്പോഴും തെറ്റായ രീതിയിലേക്ക് നയിക്കപ്പെടാറുണ്ട്. ഇതൊക്കെ ഇന്നത്തെ സമൂഹത്തിന് ഈ ഒരു ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു ലൈഫ് സ്റ്റൈലാണോ നിങ്ങളുള്ളത്, അത് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ കൗൺസിലിംഗ് നടക്കലുണ്ട് നമ്മുടെ ഭാരതത്തിൽ.
കാരണം ഇപ്പൊ പലരും ഇതെല്ലാം ഇപ്പൊ ഈ ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നതും പാരന്റിംഗ് തന്നെ ഇപ്പൊ വലിയൊരു ഒരു സബ്ജക്റ്റ് ആണ് യഥാർത്ഥത്തിൽ. പക്ഷെ അത്രയും വ്യാപ്തി, ഇതെല്ലാം എനിക്ക് അറിയാം, ഇതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ഈ ചിന്താഗതി, എല്ലാം എനിക്ക് അറിയാം, പക്ഷെ റിസൾട്ട് വരുമ്പോ ഒന്നും
ചെയ്യാൻ പറ്റില്ല.
അപ്പൊ ഇതിനൊരു ഒരു യഥാർത്ഥത്തിൽ ഒരു പാഠ്യപദ്ധതി ബ്രഹ്മകുമാരി ശിശുരീയ വിശ്വവിദ്യാലയത്തിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ഈ പാരന്റിംഗ് അല്ലെങ്കിൽ അച്ഛനമ്മമാരും കുട്ടികളും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ മെച്ചപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുന്നത്?
ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ വരുന്ന സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്റ്റുഡൻസ് വരുന്നത് ഫിത്ത് ഫാമിലിയാണ്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ സിസ്റ്റേഴ്സ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നതായിരിക്കുന്ന ആളുകൾ ഈ ഫാമിലി മെമ്പേഴ്സിന് ദൂരെയാവാറില്ല. അപ്പൊ അവരുടെ വീട്ടിലുണ്ടാവുന്ന ഓരോ കാര്യങ്ങളും അവിടെ വരുന്ന നല്ലൊരു വിദ്യാർത്ഥി, മീൻസ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സ് തുറക്കാനുള്ള കേന്ദ്രങ്ങൾ നമ്മൾ സിസ്റ്റേഴ്സ് ആവാറുണ്ട്. അപ്പൊ അവരുടെ ലൈഫിലുണ്ടാവുന്ന കയറ്റിറക്കങ്ങളോ അല്ലെങ്കിൽ ഉയർച്ച താഴ്ചകളോ അങ്ങനെ എന്തുണ്ടെങ്കിലും, അഥവാ കുട്ടിയുടെ ഭാഗത്താണെങ്കിൽ കുട്ടിക്ക്, അതെല്ലാം നമ്മൾ നാച്ചുറൽ പ്രൊസീജിയർ, അറിയും കൂടിയില്ല ഒരാൾക്ക് ഇതൊരു കൗൺസിലിംഗ് നടക്കുകയാണെന്ന്. അറിയാതെ തന്നെയാവും. പിന്നെ മറ്റൊരു വലിയ വിശേഷത, ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ഓരോ വിദ്യാർത്ഥിയും ദിവസവും ഒരു മണിക്കൂർ സമയം ഈശ്വരീയ ജ്ഞാനം പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നവരാണ്. അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവർ. സംടൈംസ് 2 to 3 hours മെഡിറ്റേറ്റ് ചെയ്യുന്നവര്, 5 to 6 hours മെഡിറ്റേറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ബട്ട് അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവർ
എല്ലാ ദിവസവും
എല്ലാവരും മെഡിറ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഏർലി മോർണിംഗ് അവേഴ്സിൽ. അപ്പൊ ആ ഒരു മെഡിറ്റേഷനിലൂടെ സ്വയം ചാർജ്ഡ് ആവുമ്പോൾ, അത് കഴിഞ്ഞ ശേഷം ആ ഈശ്വരീയ ജ്ഞാനം ശ്രവിക്കുന്ന സമയത്ത് അതിനെ നമ്മൾ ചേണിങ്, ഡൈജഷൻ, കുറെ മെത്തഡോളജി നമ്മൾ ഫാമിലി പേഴ്സൺസിന് അവനവരുടെ ആ ബിസി ഷെഡ്യൂളിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാനുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സെൽഫ് പൊട്ടൻഷ്യലായി മാറുമ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി തന്റെ കർമ്മത്തിലൂടെ വരുന്ന കാര്യമാണ്. നമുക്കറിയാലോ ബാറ്ററി ചാർജ്ഡ് ആവുമ്പോൾ അതിലെ കെമിക്കൽസ് ഓർഗനൈസ്ഡ് ആവുന്നു, ദെൻ കറന്റ് നമുക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ സെൽഫ് ഓർഗനൈസ്ഡ് ആവുന്ന ഹ്യൂമൻ പേഴ്സണാലിറ്റി തന്റെ കർമ്മങ്ങളിൽ ഇത്തരം മാറ്റങ്ങൾ സ്വയമേവ കൊണ്ടുവരും. ഇനി കൊണ്ടുവരാത്ത സാഹചര്യങ്ങൾ എന്തുണ്ടോ, അവിടെയെല്ലാം ആ സെന്ററുകളിലെ സിസ്റ്റേഴ്സ് അവരെ കുടുംബത്തിലെ അംഗങ്ങൾ പോലെയാണ്. അതുകൊണ്ട് അവർ ഓട്ടോമാറ്റിക് ആയിട്ട് ആ കൗൺസിലിംഗ് അവിടെ നടക്കാറുണ്ട്. പിന്നെ ഇനി സപ്പോസ് ആരെങ്കിലും ആഗ്രഹിക്കുകയാണ് ഇങ്ങനെ ഒരു കൗൺസിലിംഗ് നമുക്ക് വേണം, ഈശ്വരീയ വിശ്വവിദ്യാലയം എന്നും എല്ലാവർക്കും വെൽക്കം ആണ്. ആർക്കും വരാം, അത്തരം കൗൺസിലുകൾ പഠിക്കാം. സിസ്റ്റേഴ്സിനെ ഏത് രീതിയിൽ സമൂഹത്തിന്റെ സഹായത്തിന് വേണ്ടിയിട്ടും ഈശ്വരീയ വിദ്യാലയ സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ റെഡിയാണ്. അവരുടെ സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാണ്. യാതൊരുവിധ ഫീസുകളോ കാര്യങ്ങളോ നമ്മൾ എടുക്കാറില്ല. ഈ കഴിഞ്ഞ ഒരു 2 months മുന്നേ ഞാൻ ഓർക്കുന്നു ഇങ്ങനെ ഒരു കല്യാണം കഴിയാൻ നിശ്ചയിച്ചു വെച്ചതായിട്ടുള്ള ഒരു ഗ്രൂപ്പിന് വേണ്ടി കൗൺസിൽ ചെയ്യാൻ വേണ്ടി നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആരെങ്കിലും സപ്പോർട്ട് ചോദിക്കുന്നെങ്കിൽ വി ആർ റെഡി ടു ഗിവ് വിതൗട്ട് ഫീസ്. അത് ആദ്യം പറയണമല്ലോ, കാരണം ഇന്ന് ലോകത്ത് ഏതൊരു കോഴ്സ് പറഞ്ഞാലും ഉടനെ അതിന്റെ ഫീസ് അണ്ടർലൈൻഡ് ആണ്. ബട്ട് വിതൗട്ട് ഫീസ് വി ആർ റെഡി.
എനിക്ക് തോന്നുന്നു ഇത് ഒരു വളരെ പ്രസക്തമായ ഒരു സേവനം തന്നെയാണ്. കാരണം മനുഷ്യർക്ക് യഥാർത്ഥത്തിൽ അതിന് എന്ത് ചെയ്യണം അല്ലെ, ഈ ഒരു ആശയ തലത്തിലാണ് ഈ ദാരിദ്ര്യം മുഴുവൻ കാണപ്പെടുന്നത്. അപ്പൊ ഇത് സൗജന്യമായി നൽകുന്ന തീർച്ചയായിട്ടും വലിയൊരു സാമൂഹ്യ സേവനം. സിസ്റ്റർ, റിലേഷൻഷിപ്പിന്റെ കാര്യം പറയുമ്പോൾ വേണ്ടി പരസ്പരമുള്ള ഒരു ഒരു സത്യസന്ധത എന്നൊരു ഘടകമുണ്ടല്ലോ. ഇപ്പോൾ കൂടെയുള്ളവരോട് എല്ലാ കാര്യങ്ങളും ഞാനിതാണ് എന്ന് മറച്ചുവെക്കാതെ തുറന്ന് കാണിക്കുന്ന ഒരു സമീപനം തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിനെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നില്ലേ?
അതെന്തായാലും അത്യാവശ്യമായിട്ട് ഒരു ഘടകമാണ്. കാരണം സത്യത എന്നൊരു സാധനം ഇല്ലെങ്കിൽ ഒരു ബന്ധവും വാംത്ത് എന്നൊരു ഊഷ്മളത ഇല്ലാത്ത ഒന്നായിട്ട് മാറും. കാരണം സത്യത്തിൽ നിന്നാണല്ലോ വിശ്വാസം ഉണ്ടാവുന്നത്. കാരണം ഒരു ബന്ധം വേണമെങ്കിൽ അതിനെ ഊട്ടി ഉറപ്പിക്കാൻ, അടുപ്പിച്ചു നിർത്താൻ വേണ്ട സിമെന്റിൽ ഒന്നാണ് സത്യത അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയും. വിശ്വാസം എന്ന് വെച്ചൊരു പളുങ്കുപാത്രം പോലെയാണെന്ന് പറയും. അതൊരിക്കൽ പൊട്ടി തകർന്നു കഴിഞ്ഞാൽ തകർന്നു. പിന്നെ നിങ്ങൾ എത്ര തന്നെ ക്വിക് ഫിക്സോ എന്ത് വേണമെങ്കിൽ വെച്ച് തയ്യാറാക്കിക്കോ, പക്ഷെ ഒരിക്കലും അതുകൊണ്ട് നിങ്ങൾക്ക് അതുപോലെ ഒരു സാധനം ഉണ്ടാക്കാനാവില്ല.
ഒരു തവണ വിശ്വാസം നഷ്ടപ്പെട്ട
അത് നഷ്ടപ്പെട്ടു പോകും. അതുപോലെ തന്നെ ആ വിശ്വാസം ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? സത്യത വേണം. സത്യത ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും അറിയോ? എനിക്കൊരു കാര്യം മറച്ചു വെക്കാനുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തെ മറയ്ക്കാൻ വേണ്ടി പലപ്പോഴും എന്റെ കമ്മ്യൂണിക്കേഷൻസിൽ ഞാൻ ഓൾട്ടർ ചെയ്യേണ്ടി വരും, പറയുന്ന കാര്യങ്ങളെ മാറ്റിമറിക്കേണ്ടതായിട്ട് വരും. മാത്രമല്ല പലപ്പോഴും എനിക്ക് പലതും ഹൈഡ് ചെയ്യേണ്ടതായിട്ടും വരും, ഒളിപ്പിക്കേണ്ടതായിട്ടും വരും. എനിക്ക് ഒളിപ്പിക്കാനൊരു ഭാഗം, തുറക്കാത്തൊരു ഭാഗം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ കൈ ഇങ്ങനെ പിടിക്കല്ലേ ഉള്ളൂ, ഒരിക്കലും ഞാൻ നിങ്ങളടുത്തേക്ക് വരില്ലല്ലോ. അപ്പൊ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമുക്കൊരു ബന്ധം ഒരിക്കലും ഉണ്ടാവാറില്ല. ബന്ധങ്ങൾ എപ്പോഴും നമ്മൾ എങ്ങനെയാണ് കാണിക്കാറ്? ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. ചേർക്കണമെങ്കിൽ എന്ത് വേണം? ഓപ്പൺ ഹാൻഡ്, അല്ലാതെ നടക്കില്ല. അപ്പൊ ഇങ്ങനെ ഒരു റിലേഷനിൽ നമ്മൾ ഷെയ്ക്കാൻ കൊടുക്കണമെങ്കിൽ ഓപ്പൺ ഹാൻഡ് പറയും പോലെ തന്നെ നമ്മുടെ കൈ ഓപ്പൺ ആവണം. കൈ ഓപ്പൺ ആവണം മീൻസ് ഹാർട്ട് ഓപ്പൺ ആവണം. ഓപ്പൺ അല്ലാത്തൊരു ഹാർട്ടില് മറ്റൊരു ഹാർട്ടിന് ഇടം കൊടുക്കാൻ സാധ്യമല്ല. അപ്പൊ ഹാർട്ടിൽ നിന്ന് ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ ഒരു ക്ലോസ്ഡ് ഭാഗം അവിടെ ഉണ്ടാവരുത്. അതുകൊണ്ട് സത്യതയില്ലാത്തൊരു ബന്ധം, ഇനി പലപ്പോഴും ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞ ശേഷം സത്യതയില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ജീവിക്കുകയല്ല ചെയ്യാറ്. പലരും പറയും നമ്മൾ മരിച്ച് ജീവിക്കുക. അതുകൊണ്ട് മരിക്കാതെ സന്തോഷിക്കണോ, നമുക്ക് ഓപ്പൺ ആയിരിക്കണം.
ഇതൊന്നും ഈ തുറക്കാത്ത മനസ്സ് പ്രവർത്തിക്കാത്ത മനസ്സിന് തുല്യമാണ്.
തുറക്കാത്ത മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അടച്ചു വെച്ച പാത്രത്തിന്റെ ഉള്ളിൽ പുഴു വരും പോലെ അവിടെ നിങ്ങൾ കീടങ്ങൾ
ഉണ്ടാവുന്നുണ്ട്.
ജീവിതത്തിന്റെ ഉള്ളിൽ കീടങ്ങൾ വരും.
ഈ ജീർണത തന്നെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത്. ചെറിയൊരു ചർച്ച നമുക്ക് ഇനിയും തുടരണം. ഇന്നത്തെ സമയം നമ്മുടെ അവസാനിക്കുകയാണ്. വ്യക്തിബന്ധങ്ങളെ നിർമ്മിക്കാൻ, അതാണിപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഇത്രയും കാര്യങ്ങൾ ഇന്ന് നമ്മളോടൊപ്പം സമയം ചെലവഴിച്ച് ഇവിടെ എത്തി എല്ലാവരുമായും പ്രേക്ഷകരുമായി ഷെയർ ചെയ്തതിന് ഹൃദയം നിറഞ്ഞ നന്ദി. വ്യക്തിബന്ധങ്ങളെ നിർമ്മിക്കുന്ന ഇഷ്ടികകളെ നമ്മൾ നോക്കിക്കാണുകയാണ്. സ്നേഹം അഴുക്കു പിടിച്ച സ്നേഹവും അഴുക്കില്ലാത്ത സ്നേഹവും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ആദരവ് ആർക്ക് നൽകണം? എല്ലാവർക്കും ആദരവ് നൽകാൻ എങ്ങനെ സാധിക്കും? കൊലയാളികളും കുറ്റവാളികളും അപരാധികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരുടെ യഥാർത്ഥത്തിൽ ഉള്ളിലിരിക്കുന്ന സ്വത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവർക്കും ആദരവ് നൽകുന്ന സമീപനം നമുക്കെങ്ങനെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും? ഇങ്ങനെയുള്ള മനോഭാവത്തിലെ മാറ്റങ്ങൾ തീർച്ചയായും നമ്മുടെ ബന്ധങ്ങളെ ഊഷ്മളമാക്കും. സത്യസന്ധമായ തുറന്ന ബന്ധങ്ങൾ കൂടുതൽ കൂടുതൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങേണ്ടിയിരിക്കുന്നു. ഈ യാത്ര ഇതൊരു പരീക്ഷണശാല തന്നെയാണ്. ഇവിടെ നമ്മൾ പരീക്ഷണങ്ങൾ നടത്തി ചേരുവകൾ ചേരേണ്ട പടി ചേർത്തുകൊണ്ട് ജീവിതത്തിൻ്റെ സമവാക്യങ്ങൾ രൂപീകരിക്കുന്നു. എന്താണോ നമുക്ക് വേണ്ടത് അത് നമ്മൾ നേടുകയാണിവിടെ ഈ വേദിയിൽ. ഇനിയും ജീവിതഗന്ധിയായ ജീവിതസ്പർശിയായ വിഷയങ്ങൾ കൊണ്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് ഹൃദയം നിറഞ്ഞ് നന്ദി, നമസ്കാരം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ഞങ്ങളെഴുതി അറിയിക്കണം. അറിയിക്കേണ്ട വിലാസം